Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഭ്രമമുണ്ടാകുന്നിടത്ത് അല്പം വ്യത്യാസം സംഭവിക്കുന്നു. നമ്മൾ ശുക്തിയെ കാണുന്നു. ഭ്രമമുണ്ടാകുന്നതിന് കാരണമായി ദോഷങ്ങളെ പറയുന്നുണ്ട്. പലതരത്തിലുള്ള ദോഷങ്ങളെ പറയുന്നു. പ്രമാണദോഷം, പ്രമേയദോഷം, പ്രമാതൃദോഷം, ഇങ്ങനെയെല്ലാം പലതരത്തിലുള്ള ദോഷങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദോഷം ഉണ്ടാകാതെ ഭ്രമമുണ്ടാകില്ല എന്നാണ് പൊതുവെയുള്ള ആചാര്യന്മാരുടെ അഭിപ്രായം. നമുക്കൊരു ഭ്രമം ഉണ്ടാകണമെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ദോഷം അവിടെ ഉണ്ടാകണം. ആ ദോഷം ഉണ്ടാകാതെ ഭ്രമം ഉണ്ടാകത്തില്ലെന്നാണ്. ഇപ്പൊ മുത്തുച്ചിപ്പിയിൽ വെള്ളി എന്നുള്ള ഭ്രമം ഉണ്ടാകുന്ന സമയത്ത് അവിടെ ദോഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് അവിടെയും സംഭവിക്കുന്ന എന്താണ്? നമ്മുടെ നേത്രേന്ദ്രിയത്തിലൂടെ അന്ധകരണവൃത്തി വെളിയിലേക്ക് വ്യാപരിക്കുന്നു. സാധാരണ പ്രത്യക്ഷം ഉണ്ടാകുന്നത് പോലെ തന്നെ അങ്ങനെ വ്യാപരിക്കുമ്പോൾ ആ ബാഹ്യമായി കാണുന്ന ആ ശുക്തിയിൽ, അതായത് മുത്തിച്ചിപ്പിയിൽ മുഴുവനായിട്ട് ആ അന്ധകരണത്തിന് വ്യാപിക്കാൻ കഴിയുന്നില്ല. അതാണ് അവിടുത്തെ ഒരു ദോഷം. ആ മുത്തിച്ചിപ്പിയെ പൂർണ്ണമായി ഈ അന്ധകരണ വൃത്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മറിച്ച് സാമാന്യമായൊരു അറിവേ ഉണ്ടാവുന്നുള്ളൂ. ഒരു വസ്തുവിനെ സാമാന്യമായി അറിയുകയും വിശേഷമായി അറിയാതിരിക്കുകയും ചെയ്യുക, അത് ഭ്രമത്തിന് ഒരു പ്രധാന കാരണമാണ്. എവിടെ ഭ്രമം ഉണ്ടാകുന്നു അവിടെയെല്ലാം അത് സംഭവിക്കുന്നു. അന്യോന്യ അധ്യാസത്തിലും അത് സംഭവിക്കുന്നു. ഒരു വസ്തുവിനെ സാമാന്യമായി അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് വസ്തുക്കളെയും നമ്മൾ സാമാന്യമായി അല്ലെങ്കിൽ പൊതുവെ അറിയുന്നത് ഇത് എന്നുള്ള രീതിയിലാണ്. ഇത് പുസ്തകം, ഇത് പേന, ഇത് മേശ, ഇത് മനുഷ്യൻ, ഇത് വീട് എന്നിങ്ങനെ സാമാന്യമായ അറിവിനെ നമ്മൾ ബോധിപ്പിക്കുന്ന ഇത് എന്നുള്ള ശബ്ദം കൊണ്ടാണ് സംസ്കൃതത്തിൽ അതിനെ ഇദം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഈ മുത്തുച്ചിപ്പി അറിയുന്നിടത്തും ഇദം എന്നറിയുന്നു, ഇത് എന്നറിയുന്നു. അതാണ് അതിനെക്കുറിച്ചുള്ള സാമാന്യമായ അറിവ്. ഏത് വസ്തുവിനെയും ഇതെന്നറിയും, ഇദം, ഇത് എന്നറിയുന്നു. പക്ഷെ വിശേഷമായിട്ട് എന്താണ്? ഇത് ചിപ്പിയാണ് എന്നറിയുന്നില്ല. ഇത് ചിപ്പി എന്ന് പറയുന്നിടത്ത് ഇത് സാമാന്യം, ചിപ്പി, വിശേഷം. ഇത് പുസ്തകം എന്ന് പറഞ്ഞാൽ ഇത് സാമാന്യം, പുസ്തകം, വിശേഷം. ഇത് മേശ എന്ന് പറയുന്നിടത്ത് ഇത് സാമാന്യം, മേശ, വിശേഷം. അങ്ങനെ സർവ്വ അറിവുകളും നമുക്ക് സാമാന്യ വിശേഷ്യഭാവത്തിലാണ് ഉണ്ടാകുന്നത്. ഇത് പുസ്തകം എന്നറിയുന്നിടത്ത് ഇത് എന്നറിയുന്നു. പുസ്തകം എന്നറിഞ്ഞില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് സാമാന്യം ഞാൻ ഉണ്ടായി, വിശേഷം ഞാൻ ഉണ്ടായില്ല എന്നാണ്. ഇപ്പൊ ഇരുട്ടത്തൊരു വസ്തുവിനെ നമ്മൾ അറിയുന്നു. അപ്പോൾ നമ്മൾ എന്താണെന്ന് വ്യക്തമായി അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ പറയും എന്തോ ഒന്ന് എന്ന് പറയും. എന്നുവെച്ചാൽ ഇത് എന്നവിടെ അറിയുകയാണ്. സാമാന്യം ഞാൻ ഉണ്ടായി, വിശേഷത എന്താണെന്ന് അറിയുന്നില്ല. ദൂരെ നിന്നൊരു വ്യക്തി നമ്മുടെ നേരെ നടന്നു വരുന്നു. വ്യക്തിയെ നോക്കിയിട്ട് നമ്മൾ പറയുന്നു അതാ ഒരാൾ, അത് സാമാന്യം ഞാനാണ്, അത് രാമനാണോ കൃഷ്ണനാണോ എന്നറിയുന്നത് വിശേഷം ഞാൻ. അപ്പോൾ സാധാരണ അറിവുണ്ടാകുന്നിടത്ത് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ഇരുട്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അവിടെ എന്താണ്, അതിനെ സാമാന്യമായി അറിയാൻ പറ്റും, വിശേഷമായി അറിയാൻ കഴിയാതെ വരും. അപ്പോൾ ഈ ചിപ്പിയിൽ സൂര്യപ്രകാശം തട്ടി അത് തിളങ്ങുന്നു. ആ തിളക്കം കൊണ്ട് നമുക്കതിനെ ചിപ്പിയാണെന്ന് വിശേഷിച്ചറിയാൻ പറ്റുന്നില്ല. അതായത് അവിടെ സാമാന്യ ജ്ഞാനമേ ഉള്ളൂ. ആ തിളക്കമാണ് അവിടെ ശരിയായ ജ്ഞാനം ഉണ്ടാക്കുന്നതിന് തടസ്സമായി നിന്നത്. അപ്പൊ സാമാന്യ ജ്ഞാനം ഇത് എന്നുള്ള ജ്ഞാനം ഉണ്ടായി, വിശേഷിച്ചുള്ള ജ്ഞാനം ഉണ്ടായില്ല എന്നാണ്. അപ്പൊ ഭ്രമസ്ഥലത്ത് ഇതം എന്നുള്ള ജ്ഞാനമേ ഉണ്ടാവുന്നുള്ളൂ. അതായത് ഏത് വസ്തുവിനെയാണോ നമ്മൾ അറിയുന്നത് ആ വസ്തുവിനെ കുറിച്ചുള്ള സാമാന്യ ജ്ഞാനമേ ഉണ്ടായുള്ളൂ, വിശേഷ ജ്ഞാനം അവിടെ ഉണ്ടായില്ല എന്നാണ്. അപ്പൊ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന അന്ധകരണം അവിടെയും പുറത്തേക്ക് വ്യാപിച്ചു. പക്ഷെ അത് ആ സാമാന്യ അംശത്തിൽ മാത്രമേ വ്യാപിച്ചുള്ളൂ. ഇതെന്നുള്ള ഒരു ബോധമേ അവിടെ ഉണ്ടായുള്ളൂ, വിശേഷിച്ചുള്ള ഒരു ഞാൻ അവിടെ ഉണ്ടായില്ല. ഈ സമയം തന്നെ എന്തുവരുന്നു, നമ്മൾ അവിടെ മറ്റൊന്ന് കാണുന്നുണ്ട്. എന്താണ് ആ തിളക്കം? അന്ധകരണം അതിനെ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നു. പക്ഷെ ചിപ്പി എന്നുള്ള അറിവ് ഉണ്ടാകാത്തതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സംസ്കാരം പ്രബുദ്ധമാകുന്നു, സംസ്കാരം ഉണരുന്നു. എന്തിന്റെ സംസ്കാരം? വെള്ളിയെക്കുറിച്ചുള്ള സംസ്കാരം. ആ സംസ്കാരം ഉണരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ മുമ്പിൽ കാണുന്ന ആ വസ്തുവിൽ എവിടെയാണോ അന്ധകരണം വ്യാപിക്കുന്നത്, അന്ധകരണം അവിടെയുള്ള അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത്. പക്ഷെ ഒരു വസ്തുവിലേക്ക് അന്ധകരണം വ്യാപിച്ച് ആ അന്ധകരണത്തിന് അവിടെയുള്ള അജ്ഞാനത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? അവിടെ ആ അജ്ഞാനത്തിൽ അന്ധകരണം ഒരു ക്ഷോഭത്തെ ഉണ്ടാക്കുന്ന ഒന്നാണ്. നമ്മുടെ മനസ്സിലെങ്ങനെയാണോ ക്ഷോഭം ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ആ ബാഹ്യമായി ഉള്ള ആ അജ്ഞാനത്തിനും ഒരു ക്ഷോഭത്തെ ഉണ്ടാക്കുന്നു, ഒരു ഇളക്കത്തെ ഉണ്ടാക്കുന്നു. എന്നുവെച്ചാൽ അത് നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. രണ്ടുപേരും തമ്മിൽ മൽപ്പിടുത്തം നടത്തി കഴിഞ്ഞാൽ ഒരാൾ ജയിക്കുന്ന ഒരാൾ പരാജയപ്പെടണം, അല്ലെങ്കിൽ രണ്ടുപേരും ക്ഷീണിക്കും. അതുപോലെ ഇവിടെ സംഭവിക്കുന്ന എന്താണ്? അന്ധകരണം പുറമേ വ്യാപിച്ചു, അവിദ്യയിൽ ഒരു ക്ഷോഭം ഉണ്ടാക്കി. ക്ഷോഭം ഉണ്ടാകുമ്പോൾ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് ബാഹ്യമായിട്ടാണ് ഈ ക്ഷോഭം സംഭവിക്കുന്നത്. ബാഹ്യമായി വസ്തുവിലാണ് ഒരു ക്ഷോഭം ഉണ്ടാകുന്നത് അവിടുത്തെ അവിദ്യയിൽ. കാരണം പുറമേ ഇരിക്കുന്ന എല്ലാ വസ്തുക്കളും നേരത്തെ പറഞ്ഞത് ഓർക്കണം, അത് ചൈതന്യത്തിലാണ് നിലനിൽക്കുന്നത്. ചൈതന്യം എവിടെയുണ്ടോ അതിനെ ആശ്രയിച്ച് അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യയുണ്ട്. അജ്ഞാനത്തിന്റെ പര്യായമായിട്ടാണ് ഇവിടെ അവിദ്യ എന്നുള്ള ശബ്ദം ഉപയോഗിച്ചത്. അപ്പോൾ അജ്ഞാനത്തിൽ ഒരു ക്ഷോഭം ഉണ്ടാകുമ്പോൾ ബാഹ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു? ഉള്ളിൽ സ്മൃതി ഉണർന്നു വരുന്നു. കാരണം ആ തിളക്കം നമ്മുടെ ഉള്ളിൽ പഴയ രജതത്തിന്റെ സ്മൃതി ഉണ്ടാക്കും. ആ രജതത്തിന്റെ സ്മൃതി ഉണ്ടാകുന്നത് കൊണ്ട് പുറമേ ഈ അവിദ്യ ക്ഷോഭിക്കുകയും ചെയ്തു, ഉള്ളിൽ രജതത്തിന്റെ സ്മൃതിയും ഉണ്ടായി. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ആ ബാഹ്യമായി ആ പുറമേ ഇത് എന്ന് നമ്മൾ എന്തിനെയാണോ അറിഞ്ഞത്, അവിടെ ഒരു അനിർവചനീയ രജതം ഉത്പന്നമാകുന്നു എന്നാണ് പറയുന്നത്. അതായത് നമുക്കുണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു രജതം ക്ഷണികമായിട്ടുണ്ടാകുന്നു. അതാണ് നമ്മൾ കാണുന്നത്, നമ്മൾ പ്രത്യക്ഷമായി കാണുകയാണ് പുറമേ. അങ്ങനെ ഉണ്ടാകുന്ന സമയം നമ്മുടെ ഉള്ളിൽ നമ്മുടെ സാക്ഷി, ഉള്ളിലിരിക്കുന്ന ജീവസാക്ഷി, ആ സാക്ഷിയെയും ആശ്രയിച്ച് നിൽപ്പുണ്ട് അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം. ബാഹ്യമായി സംഭവിക്കുമ്പോൾ ഉള്ളിലും സംഭവിക്കുന്ന ഒരു ക്ഷോഭം, അവിദ്യയെ സാക്ഷിയെ ആശ്രയിച്ചിരിക്കുന്ന അവിദ്യ. ഉള്ളിൽ ഇത് ശുക്തിയാണോ ഇത് മുത്തുച്ചിപ്പിയാണെന്നുള്ള ജ്ഞാനം ഉണ്ടാകുന്നതിന് പകരം ഉള്ളിൽ സംഭവിക്കുന്ന ക്ഷോഭം കൊണ്ട് ആ അവിദ്യയിൽ ഇത് വെള്ളിയാണ് എന്നുള്ളൊരു ജ്ഞാനം ഉണ്ടാകുന്നു, ഒരു അറിവ് ഉണ്ടാകുന്നു. അപ്പോൾ ബാഹ്യമായി അനിർവചനീയമായ ഒരു രജതം വെള്ളി ഉണ്ടാകുകയും നമ്മുടെ ഉള്ളിൽ ആ വെള്ളിയെക്കുറിച്ചുള്ള ഒരു അറിവ് ഉണ്ടാകുകയും ചെയ്യുന്നു. അതാണ് ഇതം രജതം, ഇത് വെള്ളിയാണ് എന്ന് അറിവ് ഉണ്ടാകുന്നത് എന്നാണ് ഈ ഭ്രമത്തെക്കുറിച്ച് അദ്വൈത മതപ്രകാരമുള്ള വ്യാഖ്യാനം. ഇങ്ങനെ സംഭവിക്കുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഭ്രമം ഉണ്ടാകുന്നതിന് കാരണമായത് ഈ അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനമാണ്. അത് സാക്ഷിയെ ആശ്രയിച്ചിരിക്കുന്ന അവിദ്യയും ബാഹ്യമായി ഉണ്ടായിരുന്ന അവിദ്യയും, ബാഹ്യമായിരുന്ന അവിദ്യ കൊണ്ട് അനിർവചനീയമായ രജതം അവിടെ ഉത്പന്നമായി, സാക്ഷിയെ ആശ്രയിച്ചിരിക്കുന്ന അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം കൊണ്ട് ഇത് വെള്ളിയാണെന്നുള്ള അനുഭവം ഉണ്ടായി. അപ്പോൾ ഈ അനുഭവവും ഭ്രമമാണ്, പുറമെയുള്ള വസ്തുവും ഭ്രമമാണ്, രണ്ടും അധ്യാസമാണ്. ഇങ്ങനെ സംഭവിക്കുന്നു എന്നാണ്. ഇത് എല്ലാ ഭ്രമസ്ഥലത്തും ഇതിന് സമാനമായ രീതിയിൽ സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? ജ്ഞാനത്തെ ആശ്രയിച്ച്, ജ്ഞാനത്തെ മറച്ചുകൊണ്ട് അജ്ഞാനം നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഇത് നമ്മുടെ അനുഭവം തന്നെയാണ്. ജ്ഞാനത്തെ ആശ്രയിച്ച് അജ്ഞാനം നിൽക്കുന്നു എന്ന് പറയുന്നത് ബാഹ്യമായി ശാസ്ത്രത്തിൽ പറയുന്നതല്ല, നമ്മുടെ അനുഭവം തന്നെയാണ്. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഉത്തരം പറയും, അറിയാം, എനിക്കതിനെക്കുറിച്ച് അറിയാമെന്ന് പറയുന്നു, എന്നിൽ അറിവുണ്ട് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ചില സമയത്ത് നമ്മൾ പറയുന്നു എനിക്ക് അറിവില്ല, അജ്ഞനാണെന്ന് പറയുന്നു. അജ്ഞത എവിടെയിരിക്കുന്നു? അജ്ഞനാണെന്ന് ആര് പറയുന്നു? ഞാൻ പറയുന്നു. ഞാൻ എന്ന് പറയുന്നത് അജ്ഞാനമാണോ? അല്ല, ഞാനെന്ന് പറയുന്നത് ബോധമാണ്, അറിവാണ്. ഞാനെന്ന് പറയുന്നതും അജ്ഞതയാണെങ്കിൽ ഞാനെന്നുള്ള അനുഭവം ഉണ്ടാകാതെ പോയതിനെ. ഞാനെന്ന് പറയുന്ന ഒരു അനുഭവമാണെന്ന് വെച്ചാൽ അത് അറിവാണ്. അപ്പൊ ഞാൻ അജ്ഞനാണെന്ന് പറയുമ്പോൾ ആ അനുഭവത്തോടുകൂടി ചേർത്ത് നമ്മൾ അജ്ഞാനത്തെ കൂടി പറയുകയാണ്, അറിവില്ലായ്മയെ കൂടി പറയുകയാണ്. അപ്പോൾ ഞാനെന്ന് പറയുന്ന അറിവിനോട് ചേർന്ന് അജ്ഞാനം ഇരിക്കുന്നു എന്നുള്ളത് സ്വാനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കും. അപ്പോൾ ആ അജ്ഞാനത്തിന്റെ കാര്യമായിട്ടാണ്, അജ്ഞാനത്തിന്റെ വിലാസമാണ് ഭ്രമം എന്ന് പറയുന്നത്. അതാണ് ബാഹ്യമായി ഭ്രമസ്ഥലത്ത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അതിനെയാണ്, അതിന്റെ ലക്ഷണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സ്മൃതിരൂപ പരത്ര പൂർവദൃഷ്ട അവഭാസ എന്ന് പറഞ്ഞിരിക്കുന്നു. പരത്ര എന്ന് പറയുന്നത് കൊണ്ട് എവിടെയാണോ നമുക്ക് ഭ്രമം ഉണ്ടാകുന്നത് ആ സ്ഥാനത്തെ എടുക്കണം. ഉദാഹരണത്തിലാണെങ്കിൽ നമുക്ക് മുത്തുച്ചിപ്പിയിലാണ് ഭ്രമം ഉണ്ടാകുന്നത് കൊണ്ട് പരത്ര എന്ന് വെച്ചാൽ പരസ്മിൻ ശുക്തികാതു ശുക്തിക തുടങ്ങിയതിൽ ആണ് പരത്ര എന്ന് പറയുന്നതിന്റെ അർത്ഥം. ശുക്തികയിൽ മുത്തുച്ചിപ്പിയിൽ സ്മൃതിരൂപ, സ്മൃതിക്ക് സദൃശ്യമായി, ഇത് സ്മൃതിയല്ല, സ്മൃതി എന്ന് പറയുന്നത് ഭ്രമമല്ല. ഞാൻ മുമ്പ് വെള്ളിയെ കണ്ടു, ഇപ്പൊ വെള്ളി ഓർമ്മിക്കുന്നു, ഇത് ഭ്രമമല്ല, ഇത് വ്യാവഹാരികമായ യഥാർത്ഥ ജ്ഞാനമാണ്. അതുകൊണ്ട് സ്മൃതി എന്ന് പറയുന്നതിന് വരെ സ്മൃതി രൂപ എന്ന് പറഞ്ഞു. സ്മൃതേഹി രൂപം ഇവ രൂപം അസ്യ എന്നാണ്. സ്മൃതിയുടെ രൂപം പോലെയാണ്, സ്മൃതി സദൃശമാണ് എന്നാണ്. സ്മൃതി പോലിരിക്കുന്നു എന്നർത്ഥം. എന്നുവെച്ചാൽ ഇതിന് സ്മൃതി സഹായകമാണ്. മുമ്പ് എപ്പോഴെങ്കിലും രജതത്തെ കണ്ട് അതിന്റെ സ്മരണയുള്ളവന് മാത്രമേ ഇങ്ങനെ ഒരു ഭ്രമം ഉണ്ടാകത്തുള്ളൂ, അല്ലാത്തവന് ഭ്രമം ഉണ്ടാകത്തില്ല. രജതത്തെ സ്മരണയില്ലാത്തവന്, രജതത്തെ കണ്ടിട്ടില്ലാത്തവന് രജതത്തിന്റെ അനുഭവം ഉണ്ടായി അതിൽ നിന്ന് സ്മരണയില്ലാത്തവന് ഒരിക്കലും രജത ഭ്രമം ഉണ്ടാകത്തില്ല. അപ്പോ ആ സ്മൃതി ഇതിന് കാരണമാണ്. പക്ഷേ ഇത് സ്മൃതിയാണോ? അല്ല. കാരണം സ്മൃതിയാണെങ്കിൽ നമ്മൾ എങ്ങനെ അറിയുന്നത്? ഞാൻ പണ്ട് കണ്ട വെള്ളി എന്ന് ഒരു ബോധം നമ്മുടെ മനസ്സിൽ വരികയാണ്, സ്മരണ വരികയാണ്. അപ്പോൾ അത് പണ്ട് കണ്ടതെന്നാണ്. ബ്രഹ്മസ്ഥലത്ത് അങ്ങനെയല്ല, ഇതാ എന്റെ മുമ്പിൽ കാണുന്നു എന്നാണ് പറയുന്നത്. പ്രത്യക്ഷമായി നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ്, ഇതാ വെള്ളി, അടുത്ത് നിൽക്കുന്ന ആളെ ചൂണ്ടിക്കാണിക്കുകയാണ്. സ്മൃതിയാണെങ്കിൽ ഇതാ മുന്നിലെന്ന് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതാ മുന്നിലെന്ന് കാണിക്കുന്നതുകൊണ്ട് എന്താണ്? ഏത് വസ്തുവാണോ ഭ്രമത്തിന് വിഷയമായിരിക്കുന്നത് അത് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ അതിനെ സ്മൃതി എന്ന് അങ്ങനെ പറയാൻ പറ്റും. പ്രത്യക്ഷമായി കാണുന്നത് സ്മൃതിയല്ല, എന്നാൽ സ്മൃതി സദൃശവുമാണ്. സ്മൃതി അതിന് സഹായിച്ചു. ഇത് മുന്നിൽ ആ അവിടെ ഉണ്ടാകുന്ന ഒരു വസ്തുവാണ്. ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ സാധാരണ മാവിൽ നിന്ന് മാങ്ങ ഉണ്ടാകുന്ന പോലെ ഉണ്ടാകുന്നില്ല, അനിർവചനീയമായി ഉണ്ടാകുന്നു എന്ന് പറയാം. ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ കഴിയാത്ത രീതിയിൽ അതുണ്ടാകുന്നു. ഉണ്ട് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും. ഉണ്ടാകുന്ന ഒരു വസ്തുവാണെങ്കിൽ അല്പം കഴിയുമ്പോൾ നമുക്ക് ബാധജ്ഞാനം ഉണ്ടാകാൻ പാടില്ല, ഇത് ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ള അനുഭവം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇത് ഉണ്ടാകുന്നു എന്ന് പറയാൻ പറ്റത്തില്ല, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇല്ലാത്താണെങ്കിൽ നമ്മളെങ്ങനെ കാണും? കാണുന്നുമുണ്ട്. അപ്പോൾ ബ്രഹ്മസ്ഥലത്ത് നമ്മൾ കാണുന്ന ആ വസ്തുവിനെ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റത്തില്ല. ഉള്ളതാണെങ്കിൽ അത് നശിക്കാൻ പാടില്ല, ഇല്ലാത്തതാണെങ്കിൽ അനുഭവപ്പെടാൻ പാടില്ല. ഇത് അനുഭവപ്പെടുന്നുകൊണ്ട് നശിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഉണ്ടെന്നോ ഇല്ലെന്നോ നിർവചിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇതിന് അനുവചനീയമെന്ന് പറയുന്നു. അതുകൊണ്ട് ഇത് സ്മൃതിയല്ല, പ്രത്യക്ഷമായി കാണുന്നു. അതുകൊണ്ട് ഇത് സ്മൃതി രൂപമാണ്. സ്മൃതി രൂപ പിന്നെന്താണിത്? പൂർവദൃഷ്ട അവഭാസം, മുമ്പ് കണ്ടിട്ടുള്ളതിന്റെ പ്രതീതിയാണ്. മുമ്പ് കണ്ടിട്ടുള്ള ഏതോ ഒരു വസ്തുവിന്റെ പ്രതീതിയാണ്. അത് സർപ്പമാകാം അല്ലെങ്കിൽ വെള്ളിയാകാം, എന്തായാലും മുമ്പ് കണ്ടിട്ടുള്ളതിന്റെ ഒരു പ്രതീതിയാണത്. അവഭാസം എന്ന് പറയുമ്പോൾ നശിച്ചു പോകുന്ന പ്രതീതി. അതുകൊണ്ട് സ്മൃതി അല്ല എന്ന് മനസ്സിലാക്കാം. പൂർവദൃഷ്ടസ്യ അവഭാസം, മുമ്പ് കണ്ടിട്ടുള്ളതിന്റെ ഒരു പ്രതീതിയാണ്. ഇതിനെയാണ് ഭ്രമം എന്ന് പറയുന്നത്. ഇതാണ് ഭ്രമത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഇതാണ്, ഇത് ബാഹ്യമായി കാണുന്ന ഏത് ഭ്രമത്തിലും സമന്വയിപ്പിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലോകപ്രസിദ്ധമായ സർവ്വസാധാരണമായ ഒരു ഭ്രമലക്ഷണമാണിത്. പരത്ര പൂർവദൃഷ്ട അവഭാസ സ്മൃതി രൂപ എന്ന് പറയുന്നു. ഇത് പലതരത്തിലുണ്ടാകും, ഒരു തരത്തിലല്ല. ഇതിപ്പോൾ സാമാന്യമായ ഒരു ലക്ഷണം പറഞ്ഞിരിക്കുകയാണ്. അധ്യാസം പല പല തരത്തിൽ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ധർമ്മീയധ്യാസം, ധർമാധ്യാസം, അങ്ങനെ അന്യോന്യാധ്യാസം, അന്യതരാധ്യാസം, ഇങ്ങനെ തരത്തിൽ പല ഭ്രമം എല്ലാം ഒരേ രൂപത്തിലാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പലതരത്തിലാണ് ഭ്രമങ്ങൾ അനുഭവപ്പെടുന്നത്. ആകാശത്തിൽ നീനമ അനുഭവപ്പെടുന്നു, അത് ഒരു പ്രത്യേക തരത്തിലുള്ളതാണ്, ഒരു ഭ്രമമാണ്. സ്ഫടികത്തിൽ ചുവപ്പ്, ലോഹിത സ്ഫടിക, ചെമ്പരത്തി പൂ സ്ഫടികത്തിന്റെ അടുത്ത് വെച്ചാൽ അത് ചുവപ്പ് നിറം, സ്ഫടിക ചുവന്ന് കാണപ്പെടുന്നു, അത് വേറൊരു തരത്തിലാണ്. ജലത്തിൽ നീലിമ കാണുന്നു സമുദ്രജലത്തിൽ, അത് വേറൊരു തരത്തിലുള്ള ഭ്രമമാണ്. മരുഭൂമിയിൽ വെള്ളം കാണുന്നു, അത് മറ്റൊരു തരത്തിലുള്ള ഭ്രമമാണ്. കയറിൽ പാമ്പിനെ കാണുന്നു, അത് വേറൊരു തരത്തിലുള്ള ഭ്രമമാണ്. ഇരുമ്പുണ്ട, അത് ചുട്ടു പഴുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അനുഭവം ഉണ്ടാകുന്നു, അത് വേറൊരു തരത്തിലുള്ള ഭ്രമമാണ്. ഇത് നാനാ തരത്തിലുള്ള ഭ്രമങ്ങളുണ്ട്. എല്ലാത്തിന്റെയും സ്വഭാവം ഒന്നല്ല. അതിലും നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ നാനാ തരത്തിൽ നമ്മുടെ ഈ വ്യവഹാരിക മണ്ഡലത്തിൽ നാനാ തരത്തിലുള്ള ഭ്രമങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഭ്രമങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് ഈ പ്രപഞ്ചം ഭ്രമമാണെന്നല്ല വേദാന്തത്തിൽ പറയുന്നു. നമുക്ക് പ്രത്യക്ഷമായി അങ്ങനെ തോന്നും. വേദാന്തത്തിന്റെ സിദ്ധാന്തം അതാണ്, പലതരത്തിലുള്ള ഭ്രമങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് പ്രപഞ്ചവും ഭ്രമമാണ്. അങ്ങനെയല്ല പറയുന്നു. ബാഹ്യമായി ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഭ്രമം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കൂടുതലും ഭ്രമമാണ്, സത്യ അനുഭവമല്ല. വ്യവഹാര മണ്ഡലത്തിൽ തന്നെ നമ്മുടെ അനുഭവങ്ങളിൽ ഏറിവെങ്കും ഭ്രമത്തിലാണ് നമ്മുടെ വ്യവഹാരം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ല യഥാർത്ഥ അനുഭവത്തിലൂടെ അല്ല. പല കാര്യങ്ങളെ നമ്മൾ നമ്മുടെ മുമ്പിൽ ഒരു ആ വ്യക്തി വന്നിരുന്ന് സംസാരിക്കുന്നു, ആ വ്യക്തിയെ കുറിച്ച് ഉള്ള നമ്മുടെ ധാരണ ശരിയല്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ഭ്രമമാണ്. ഈ വ്യക്തി ഇന്ന ആളാണെന്ന് നമ്മൾ ധരിക്കുന്നു, കുറച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നും ആൾ അങ്ങനെയല്ല, അത് ഭ്രമമാണ്. ഒരാള് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നു, ഒരാളെ ഇന്ന് നമ്മൾ കാണുന്നു, കാണാൻ കഴിയുന്നില്ല, അതുവരെ നമുക്ക് ഭ്രമമായിരുന്നു. ഇങ്ങനെ ഓരോ അനുഭവങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ അനുഭവങ്ങളെക്കാൾ കൂടുതൽ നിൽക്കുന്നത് ഭ്രമമാണ്. നമ്മുടെ വ്യവഹാരം തന്നെ, അതായത് നമ്മുടെ പ്രവൃത്തിയും ചിന്തയും എല്ലാം കൂടുതലും ഭ്രമത്തെ അടിസ്ഥാനമാക്കിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, യഥാർത്ഥ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ള ഭ്രമ അനുഭവം ഉള്ളതുകൊണ്ട് ഈ പ്രപഞ്ചവും ഒരു ഭ്രമമാണെന്നല്ല വേദാന്തത്തിന്റെ സിദ്ധാന്തം. ഇത് പ്രപഞ്ച അനുഭവം എന്ന് പറയുന്നത് പാരമാർത്ഥികമായി പ്രപഞ്ച ഭ്രമത്തിൽ തന്നെ നമ്മൾ ഭ്രമിച്ചു പോകരുത്. പ്രപഞ്ചം ബ്രഹ്മം, അല്ലെങ്കിൽ പ്രപഞ്ചം ഇതിന്റെ അധിഷ്ഠാനം, ഇത് രണ്ടും തമ്മിൽ അവിടെ ഭ്രമത്തെ കൽപ്പിക്കുന്നത് ഏത് രീതിയിലാണ്? അതായത് ഈ കാണുന്ന പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന എന്തോ അതിനെയാണ് നമ്മൾ ബ്രഹ്മം എന്ന് വിളിക്കുന്നത്. ബൃഹത്വാദ്, അത് ഏറ്റവും വലുതാണ്, ഇതിനെല്ലാം ഉൾക്കൊള്ളുന്നതാണ്, അതുകൊണ്ടാണ് അതിനെ വലുതെന്ന് പറയുന്നത്. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു വെച്ചു കഴിഞ്ഞാൽ ആ വെള്ളത്തെക്കാൾ വലുതായിരിക്കും പാത്രം. എന്തുകൊണ്ട്? വെള്ളത്തെ പാത്രം ഉൾക്കൊള്ളുന്നു. അതുപോലെ ഈ നമ്മുടെ ചിന്തയ്ക്ക്, നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്ന എന്തോ, പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന എന്തോ, അത് ഈ പ്രപഞ്ചത്തെക്കാൾ വലുതായിരിക്കും. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തെ അത് ഉൾക്കൊള്ളുന്നു, വലുതായതുകൊണ്ട് അതിന് ബ്രഹ്മം എന്നുള്ള ഒരു പേര് കൊടുത്തു. ആ ശബ്ദം കേട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഈശ്വരനെന്നോ ആത്മാവെന്നോ എന്ത് വേണോ വിളിക്കാം, ചൈതന്യമെന്നോ സത്തെന്നോ ചിത്തെന്നോ ആനന്ദമെന്നോ എന്ത് പേര് വേണോ പറയാം, അത് ഇതിനേക്കാൾ വലുതായിരിക്കും. എന്നുവെച്ചാൽ നമ്മുടെ സങ്കല്പത്തിൽ ഇതിനെയെല്ലാം ഉൾക്കൊള്ളുന്നതായിരിക്കും അത്. അങ്ങനെയുള്ള ആ ബ്രഹ്മത്തിന്റെ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചം. ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തു ഉണ്ടായാൽ അതിന്റെ കാരണത്തിൽ നിന്ന് അത് വേറിട്ട് നിൽക്കാൻ പാടില്ല, കാരണത്തിൽ നിന്ന് അത് അന്യമായിരിക്കാൻ പാടില്ല എന്നാണ്.